2024 June 1 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. പാൽക്കടൽ കടഞ്ഞ് പുതിയ കാലം. ഡോക്ടർ ടി പി സേതുമാധവൻ എഴുതുന്നു. ലോകത്തിന്റെ പാൽക്കാരാണ് നമ്മൾ, അതായത് ലോകത്തെ ക്ഷീര ഉത്പാദനത്തിൽ 1 സ്ഥാനത്തുള്ള രാജ്യം. ആഗോളതലത്തിൽ പാൽ ഉത്പാദനത്തിന്റെ 24.64% ഇന്ത്യയുടെ സംഭാവനയാണ്. പാലിന്റെ പ്രതി ശീർഷക ഭോഗത്തിൽ ലോക ശരാശരി 322 ഗ്രാം മാത്രമായിരിക്കുമ്പോൾ നമ്മുടേത് പ്രതിദിനം 459 ഗ്രാം ആണ്. സുസ്ഥിര ക്ഷീരോത്പാദനം, പോഷക സമ്പുഷ്ടമായ പാൽ ഉൽപ്പന്നങ്ങൾ, പോഷണം എന്നിവ ലക്ഷ്യമിട്ട് ക്ഷീരമേഖലയ്ക്ക് നമ്മൾ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിൽ 6% സംഭാവന ചെയ്യുന്ന മേഖലയാണ് ഇത്. 8 കോടിയോളം ക്ഷീര കർഷകരുണ്ട് ഇന്ത്യയിൽ. നമ്മുടെ കാർഷിക വരുമാനത്തിന്റെ 12 മുതൽ 14% ഈ മേഖലയിൽ നിന്നാണ്. ലോകത്താകമാനം ക്ഷീരമേഖലയിൽ പ്രതിസന്ധികൾ ഏറെയുണ്ട്. ഹരിത ഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളിനുള്ള വഴി ഏറ്റവും അധികം ചുമത്തപ്പെടുന്നത് ക്ഷീര മേഖല മേലാണ്. മൊത്തം 16% വരുന്ന കാർഷിക മേഖലയിൽ നിന്നുള്ള മീഥേനിൽ 75% കന്നുകാലി വിസർജ്യങ്ങൾ നിന്നാണെന്നാണ് കണക്ക്. അതേസമയം നെൽപ്പാടങ്ങൾ, കരിമ്പിൻ തോട്ടങ്ങൾ, ഗോതമ്പ്, കൽക്കരിപ്പാടങ്ങൾ എന്നിവ കാർബൺ പുറന്തള്ളലിൽ മുന്നിലാണ്. രാജ്യത്തെ ക്ഷീര മേഖലയിൽ ഭൂരിഭാഗവും ചെറുകിട കർഷകരാണ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെയുള്ള ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ, ഫോസിൽ ഇന്ധനങ്ങൾ, വ്യവസായ മേഖല, കൽക്കരി ഖനനം എന്നിവയെ അപേക്ഷിച്ച് തുല്യവും കുറവാണ്. വഴി കേൾക്കുന്ന ക്ഷീര മേഖല. ആഗോള കാലാവസ്ഥ ഉച്ചകോടികളിൽ വികസിത രാജ്യങ്ങൾ കാർബൺ പുറന്തള്ളലിന്റെ പേരിൽ കാർഷിക മേഖലയെ പഴിചാരുമ്പോൾ അത് രാജ്യത്തുണ്ടാക്കുമെന്ന് പറയപ്പെടുന്ന സാഹചര്യങ്ങൾ ജീവ സാധാരണ പ്രോത്സാഹിപ്പിക്കുന്നതിനെ അപേക്ഷിച്ച് തുല്യവും കുറവാണ്. മാത്രമല്ല 2070 കാർബൺ പുറന്തള്ളലിന്റെ അളവ് 0 ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിനായി കാർഷിക മേഖലയിൽ കാർബൺ ന്യൂട്രൽ പദ്ധതികളും നടപ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കന്നുകാലികളിൽ നിന്നുമുള്ള പീതേന്റെ അളവ് കുറയ്ക്കാനുള്ള ഗവേഷണങ്ങൾ ലോകമെങ്ങും പുരോഗമിച്ചു വരുന്നു. ആസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ ഈ ലക്ഷ്യത്തോടെ പുതിയ തീറ്റപ്പുലി ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ഉത്പാദന ചെലവാണ് ഒരു പ്രധാന വെല്ലുവിളി. കാലിത്തീറ്റ വില വർദ്ധനവ് പാലിന്റെ വിലയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. പാൽ വിലയിലെ വർദ്ധനവ് 65%, കാലിത്തീറ്റ വിലയിൽ അത് 260%, ക്ഷീരവിപണിയിൽ 28% താഴെ മാത്രമാണ് സംഘടിത മേഖല വിപണനം ചെയ്യുന്നത്. ബാക്കി അത്രയും അസംഘടിത മേഖലയിലാണ്. സങ്കര ഇനം കന്നുകാലികളുടെ എണ്ണത്തിൽ ലോകമെങ്ങും വലിയ വർദ്ധനവ് ദൃശ്യമാണ്. കേരളത്തിന്റെ ക്ഷീരമേഖലയിൽ 96%ത്തിലധികം സങ്കര ഇനങ്ങളാണ് സംഭാവന ചെയ്യുന്നത്. തനത് കന്നുകാലി ജനസുകളുടെ പരിരക്ഷയ്ക്ക് നമ്മൾ പ്രാധാന്യം നൽകി വരുന്നു. കേരളത്തിലെ വെച്ചൂർ പശു സംരക്ഷണ പദ്ധതി ഏറെ ശ്രദ്ധേയമാണ്. തനത് ഇന്ത്യൻ ജനസുകളുടെ പരിരക്ഷയിൽ വിദേശ രാജ്യങ്ങളുടെ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവയുടെ സങ്കര ജനുസുകളെ ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾ ഇറച്ചിക്കും പാലിനുമായി പ്രത്യേകം വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. കന്നുകാലികളിലെ രോഗങ്ങൾ പാൽ ഉൽപാദനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ചർമ്മ മുഴ രോഗമാണ് പ്രധാനം. ഇതുമൂലം രാജ്യത്തെ പാൽ ഉൽപാദനത്തിൽ ഇക്കഴിഞ്ഞ വർഷം 12% കുറവ് സംഭവിച്ചുവെന്നാണ് കണക്ക്. കുളമ്പ് രോഗം, കുരലടപ്പൻ, അകിട് വീക്കം, ക്ഷീരസന്നി, അന്ധ്യത, പോഷക ന്യൂനത, തൊക്കു രോഗങ്ങൾ, അസിഡോസിസ് തുടങ്ങിയവയാണ് പാൽ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ. ഈ രോഗങ്ങൾ മൂലം പ്രതിവർഷം ക്ഷീരമേഖലയുടെ നഷ്ടം എത്രയെന്നോ 14,000 കോടി. പാലിന്റെ കാര്യം അത്ര ചെറുതല്ല. ലോകത്തെ ക്ഷീരമേഖലയിൽ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. പുത്തൻ സങ്കേതങ്ങളായ AI, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ബ്ലോക്ക് ചെയിൻ, ഡാറ്റ അനലിറ്റിക്സ്, ഓട്ടോമേഷൻ എന്നിവയ്ക്ക് ഏറെ സാധ്യതകൾ ഉണ്ട്. ഉൽപ്പന്ന വൈവിധ്യ വൽക്കരണം, സംസ്കരണം എന്നിവയിലും സാധ്യതകൾ ഏറെയാണ്. സ്റ്റാർട്ടപ്പുകളും ഹൈടെക് ഫാമുകളും നാച്ചുറൽ ഓർഗാനിക് ഫാമിംഗ് രീതികളും വിപുലമായി കൊണ്ടിരിക്കുന്നു. ക്ലീൻ, ഗ്രീൻ, എത്തിക്കൽ പാൽ ഉൽപാദനത്തിനാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ മുൻഗണന നൽകി വരുന്നത്. പരിസ്ഥിതിക്ക് ഇണങ്ങിയ തീറ്റക്രമം, പരിചരണം, രോഗ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവ ആവശ്യമാണ്. പാക്കേജും മറ്റു പലതും. രാജ്യത്ത് ക്ഷീരമേഖലയുടെ വളർച്ചയ്ക്ക് പ്രത്യേക പാക്കേജ് ആവശ്യമാണ്. ചെറുകിട സംരംഭകർ, വനിതകൾ, ക്ഷീര കർഷകർ എന്നിവർക്ക് ഉൽപാദനം, സംസ്കരണം, വിപണനം എന്നിവയ്ക്കായി കൂടുതൽ സഹായം ഉറപ്പുവരുത്തണം. ഉൽപ്പന്ന ഗുണമേന്മ പ്രധാനമാണ്. പുതിയ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഗവേഷണ മേഖലയിൽ ടെക്നോളജി ട്രാൻസ്ഫർ പ്രോത്സാഹിപ്പിക്കണം. വ്യവസായ മേഖലയ്ക്കുള്ള ആനുകൂല്യങ്ങൾ ക്ഷീര സംസ്കരണ മേഖലയ്ക്ക് കൂടി ലഭ്യമാക്കണം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വലിയ ഇടവിലും കോവിഡ് ലോക്ഡൌൺ കാലത്തും കർഷകരുടെ ആശ്രയം ക്ഷീര മേഖലയായിരുന്നു. ജ്ഞാന വ്യാപനത്തിനും തൊഴിൽ നൈപുണ്യത്തിനും ക്ഷീരമേഖലയിൽ പ്രാധാന്യം നൽകുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കും. കർഷകരുടെ വരുമാനം ഉറപ്പുവരുത്താനുള്ള സുസ്ഥിര പദ്ധതികളുടെ ആവിഷ്കാരമാണ് ഇനി രാജ്യത്ത് യാഥാർത്ഥ്യമാകേണ്ടത്. ക്ഷീരമേഖല എന്നത് ക്ഷീര വ്യവസായം ഡയറി ബിസിനസ് രംഗത്തേക്ക് മാറുന്ന പ്രവണത ലോകമാകമാനം പ്രകടമാണ്. കയറ്റുമതിക്കും യഥേഷ്ടം സാധ്യതകൾ ഉണ്ട്. ഉൽപാദനക്ഷമത ഉയർത്താനും രോഗനിയന്ത്രണത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിനും സമഗ്ര പദ്ധതികൾ വേണം. രാജ്യത്ത് നിലവിലുള്ള മൃഗസംരക്ഷണ ഭൗതിക വികസന ഫണ്ട്, കോൾഡ് ചെയിൻ പ്രോജക്ട്, തനത് ജനുസുകളുടെ പരിരക്ഷ, മൊബൈൽ ചികിത്സാ സൌകര്യം, ഗവേഷണ പദ്ധതികൾ എന്നിവയ്ക്ക് ഉയർന്ന തുക വിലയിരുത്തലുകളും ആവശ്യമാണ്.